ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ജൂലൈ ലക്കത്തിൽ യു കെ ഹെഡ്സ്ഫോർഡ് ഷെയർ യൂണിവേഴ്സിറ്റിയിലെ റിച്ചാർഡ് വൈസ്മാൻ എന്ന സൈക്കോളജിസ്റ്റിന്റെ ഒരു കമന്റ് കൂടി ഉൾപ്പെടുത്തിയാണ് ഹൗ ടു ഫീൽ ഹാപ്പി എന്ന ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അതിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, വിഷാദത്തിനുള്ള പാരമ്പര്യ ചികിത്സാരീതിക്ക് പകരം ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് ആണ് എന്നതാണ്. ചിത്രകാരനായ റോക്വെൽ അദ്ദേഹത്തിന്റെ ആയുസ്സിന്റെ നല്ലൊരു കാലയളവ് ഡിപ്രഷന്റെ ഫോർമൽ തെറപ്പിയിലായിരുന്നു. എന്നാൽ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഹാപ്പി പെയിന്റിംഗുകളായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം കൂടിയായിരുന്നു എന്ന് സാരം. ഈ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് രീതി എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ വിജയിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. ചാർലി ചാപ്ലിന്റെ ജീവിതം ഓർത്തു നോക്കൂ. അത്ര സന്തുഷ്ടമായിരുന്നില്ല ചാപ്ലിന്റെ വ്യക്തിജീവിതം. വെള്ളിത്തിരയിൽ ചിരിക്കുമ്പോഴും ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ചാപ്ലിൻ. ചെറുപ്രായത്തിലെ അനാഥത്വം, നിരന്തരം തുടർന്ന വിവാദങ്ങൾ, ഇതിനൊക്കെ ഇടയിലും ചാപ്ലിൻ എന്ന മഹാപ്രതിഭ തന്റെ ദുഃഖങ്ങൾ പുറത്തു കാണിക്കാതെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ലോകത്ത് ഒരു കാര്യവും ശാശ്വതമായിട്ടില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലും താൽക്കാലികം മാത്രമാണ് എന്നാണ് ചാപ്ലിൻ പറഞ്ഞത്. ഏതൊരു പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ വരവേൽക്കാനാണ് ചാർലി ചാപ്ലിൻ തന്റെ കഥാപാത്രങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പഠിപ്പിച്ചത്. ചിരിക്കാൻ കഴിയാത്ത ഒരു ദിവസം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട് എന്ന കാര്യം എന്റെ ചുണ്ടുകൾക്കറിയില്ല, അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും. സ്വകാര്യ ദുഃഖങ്ങളെ പുറത്തറിയിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് വ്യക്തം. ഞാൻ മഴയത്തുകൂടി നടക്കാൻ ഇഷ്ടപ്പെടാൻ കാരണം മറ്റുള്ളവർ തന്റെ കണ്ണുനീർ കാണാതിരിക്കാനാണ് എന്നാണ് ചാപ്ലിൻ പറഞ്ഞത്. താൽക്കാലികമായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ചു കാണാതെ ധൈര്യസമേതം പുഞ്ചിരിയോടെ ഏറ്റെടുക്കാനാണ് ചാപ്ലിൻ നമ്മളെ പ്രചോദിപ്പിച്ചത്. ഇന്നത്തെ പ്രശ്നങ്ങൾ നാളത്തെ തമാശയാണ്. ഇന്നനുഭവിക്കുന്ന എല്ലാ വിഷമതകളും തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ചിരിച്ചുകൊണ്ട് സംഘർഷങ്ങൾക്ക് അയവ് വരുത്താം എന്ന് ചാപ്ലിന്റെ ജീവിതം. പക്ഷെ അപ്പോഴും ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്നതിൽ തർക്കമുണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരെ ചിരിപ്പിച്ചു എന്നതിനർത്ഥം ഉള്ളിൽ ചിരിക്കാൻ ചാപ്ലിന് കഴിഞ്ഞിരുന്നോ എന്നതാണ് പ്രധാന ചോദ്യം. മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചുകൊണ്ട് സ്വയം സന്തോഷിക്കാൻ കഴിഞ്ഞിരുന്നു. സന്തോഷത്തെക്കുറിച്ചും വിഷാദത്തെക്കുറിച്ചും ഇത്രയും പറയേണ്ടി വന്നത് നമ്മുടെ ഓരോ ദിവസവും ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയാണ് നമ്മളിൽ സൃഷ്ടിക്കുന്നത് എന്നാലോചിക്കാൻ വേണ്ടിയാണ്. സന്തോഷമുളവാക്കുന്ന വാർത്തകൾ വളരെ അപൂർവമായി മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വിഷാദം കൂട്ടുന്ന വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് ഇത് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോവിഡ് ഭീതി ഒഴിയാത്തിടത്തോളം കാലം, ഒറ്റപ്പെടൽ, കുട്ടികളുടെ അസ്വസ്ഥത, കൃഷിനഷ്ടം, ജോലിയിലെ അസ്ഥിരത, വരുമാന നഷ്ടം, കുടുംബത്തെക്കുറിച്ചുള്ള ആധി, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇതൊന്നും പോരാത്തതിന് ദിവസവും കേൾക്കുന്ന സ്തോഭജനകമായ വാർത്തകൾ, സ്ത്രീധനം, പീഡനം, കൊലപാതകം, തട്ടിപ്പ്, അങ്ങനെ അങ്ങനെ. ഇതിനിടയിൽ എവിടെയാണ് സന്തോഷത്തിനുള്ള സിഗ്നൽ ബ്രെയിനിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? ഇവിടെയാണ് ബേസിക്കിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത. ഈ പറഞ്ഞതൊക്കെ വിഷാദത്തെ ഇരട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മോചനം ഉണ്ടായി എന്ന് വരില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ഒരു സർവേയിൽ സൂചിപ്പിച്ചത് അവരിൽ ഭൂരിഭാഗം പേരും വിഷാദ രോഗത്തിന് അടിപ്പെട്ടേക്കും എന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ആളുകളെക്കുറിച്ചുള്ള ഒരു സർവേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയുണ്ട്. വിഷാദ കേരളം എന്ന നിലയിലേക്ക് അധപ്പതിച്ചു എന്നറിയാൻ അത്തരമൊരു സർവേ ആവശ്യമുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുന്നവർ നിരവധിയാണ് എന്നതാണ്. വർഷങ്ങൾ പിന്നിട്ടിട്ടും പഴയ കാര്യങ്ങളെ മനസ്സിലിട്ട് സ്വയം വേദനിപ്പിച്ച് ആശ്വസിക്കുന്നതാണ് ചിലരുടെ രീതി. ഇത്തരം ചിന്തകൾ ഒഴിവാക്കി ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തണം. ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നവർ എത്രയെന്ന് അറിയണം. ഡോക്ടർ അരുൺകുമാർ,
2016 കേരള സംസ്ഥാന മാനസികാരോഗ്യ അതോറിറ്റി കേരളത്തിൽ നടത്തിയ ഒരു പഠനം പ്രകാരം കേരള ജനസംഖ്യയുടെ 12.8% പേരിലും ചികിത്സ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. അതായത് 8-ൽ 1 ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നങ്ങളിൽ 50% 14 മുൻപ് ആരംഭിക്കുന്നു, 75% 24 മുൻപ് ആരംഭിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയെ അങ്ങോട്ട് സമീപിച്ച് എന്താണ് അയാളുടെ പ്രശ്നമെന്ന് ക്ഷമയോടെ കേൾക്കുകയും അത് നിസാരവൽക്കരിക്കാതെ അയാളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ അയാൾ പറയുന്ന കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പു കൊടുക്കാൻ കഴിഞ്ഞാൽ അയാൾ ഒരുപക്ഷെ നമ്മളോട് മനസ്സ് തുറന്നേക്കും. അയാൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരു മുൻവിധികളുമില്ലാതെ ക്ഷമാപൂർവ്വം തടസ്സപ്പെടുത്താതെ അവസാനം വരെ അയാളെ കേൾക്കുക എന്നുള്ളതാണ് ഇതിന്റെ രണ്ടാമത്തെ പടി. മൂന്നാമതായി, അയാളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ട് എങ്കിൽ കൃത്യവും ശാസ്ത്രീയവുമായ വിവരങ്ങൾ കൊടുത്ത് ആ തെറ്റിദ്ധാരണകളെ നീക്കം ചെയ്യാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്താലും ചില ആളുകളുടെ മാനസിക സമ്മർദ്ദത്തിന് കുറവ് വന്നു എന്ന് വരില്ല. അത്തരം ആളുകൾ എത്രയും പെട്ടെന്നൊരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് കൃത്യമായി ചികിത്സ എടുക്കാൻ നാം പ്രോത്സാഹിപ്പിക്കണം. വിഷാദരോഗമോ ഉത്കണ്ഠാരോഗങ്ങളോ പോലെയുള്ള ചികിത്സ ആവശ്യമുള്ള മാനസിക പ്രശ്നങ്ങൾ ചികിത്സയിലൂടെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്.
പറയാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് ഇതിനെയും നെഗറ്റീവ് ആക്കരുത്. കാരണം നെഗറ്റീവ് ആകുക എന്നതാണ് ഏറ്റവും എളുപ്പം. എന്തിനേയും നെഗറ്റീവായി കാണാൻ, അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനു പകരം ഇഷ്ടമുള്ളത്, സന്തോഷം കിട്ടുന്നത് അതെത്ര ചെറുതാണെങ്കിലും അതിൽ ഒന്ന് ശ്രദ്ധിക്കാം. സന്തോഷത്തിന്റെ താക്കോൽ ഇപ്പോഴും കളഞ്ഞു പോയിട്ടില്ല.